Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന പരമ്പരയും കേൾക്കാം. വാർത്തകൾ. വിശ്വാസം, ഉപവി എന്നീ ദൈവിക പുണ്യങ്ങൾക്ക് പലപ്പോഴും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ ഇഹലോക തീർത്ഥാടനത്തിൽ പ്രത്യാശ എന്ന പുണ്യത്തിന് സുപ്രധാന പങ്കുണ്ടെന്ന് പാപ്പ. ദൈവവിജ്ഞാനീയം, അജപാലനം എന്നിവയുടെ അഖിലാഫ്രിക്കൻ കത്തോലിക്ക ശൃംഖലയുടെ 3-ാം സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് ആഗസ്റ്റ് 5 ചൊവ്വാഴ്ച നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ലിയോ 14-ാമൻ പാപ്പായുടെ ഈ ഉദ്ബോധനം ഉള്ളത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ശൃംഖലയുടെ 2-ാം കോൺഗ്രസിന്റെ അവസരത്തിൽ ഫ്രാൻസിസ് പാപ്പ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചത് അനുസ്മരിക്കുന്ന പാപ്പ ഈ ജൂബിലി വർഷാചരണത്തിൽ മറ്റൊരു ദൈവശാസ്ത്ര പുണ്യമായ പ്രത്യാശയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. സ്വർഗീയ ആനന്ദത്തിന്റെ പൂർണ്ണത കൈവരിക്കാൻ നാം ആഗ്രഹിക്കുന്നത് പ്രത്യാശയെന്ന പുണ്യത്താലാണെന്നും അങ്ങനെ ജീവിത ക്ലേശങ്ങൾക്കും മധ്യേയും ദൈവത്തോട് കൂടുതലടുക്കാൻ അത് നമുക്ക് പ്രചോദനമേകുകയും നമ്മെ താങ്ങി നിർത്തുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറയുന്നു. ലോകത്തിലെ മറ്റെല്ലാ ഭാഗങ്ങളെയും പോലെ തന്നെ ആഫ്രിക്കയും അതിന്റേതായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന വസ്തുതയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പാപ്പ ഈ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും നിരാശയിൽ നിബന്ധിക്കുന്ന അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ സഭയുടെ ധർമ്മം കുന്നിൻ മുകളിലെ ഒരു നഗരമായിക്കൊണ്ട് ലോകത്തിന്റെ വെളിച്ചമാകുകയും അങ്ങനെ രാഷ്ട്രങ്ങൾക്ക് പ്രത്യാശയുടെ ദീപസ്തംഭമാകുകയുമാണ് എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പരസ്പരം കണ്ടുമുട്ടാനും ഒത്തൊരുമിച്ച് ചരിക്കാനും ലക്ഷ്യം ഒരുമയോടെ കണ്ടെത്താനും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ബോസ്നിയ ഹെർസഗോവീനയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെജുഗോറിയയിൽ 4 മുതൽ 8 വരെ നടക്കുന്ന 36-ാം യുവജനോത്സവത്തിൽ സംബന്ധിക്കുന്നവർക്കായി ഈ ആഘോഷത്തിന്റെ ആരംഭദിനത്തിൽ തിങ്കളാഴ്ച നൽകിയ സന്ദേശത്തിലാണ് ലിയോ 14-ാമൻ പാപ്പായുടെ ഈ ഉദ്ബോധനം ഉള്ളത്. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന 122-ാം സങ്കീർത്തനത്തിലെ ആദ്യവാക്യം ഈ യുവജനോത്സവത്തിന്റെ വിചിന്തന പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് തന്റെ സന്ദേശത്തിൽ അനുസ്മരിക്കുന്ന പാപ്പ ഈ വാക്യം നമ്മോട് പറയുന്നത് ദൈവോന്മുഖമായ ഒരു യാത്രയെ, ദൈവത്തിങ്കിലേക്ക് നീങ്ങാനുള്ള അഭിലാഷത്തെ, നാം യഥാർത്ഥ ഭവനത്തിലാണെന്ന അനുഭവം ഉളവാക്കുന്ന അവിടുത്തെ വാസസ്ഥലത്തേക്കുള്ള യാത്രയെക്കുറിച്ചാണെന്നും അവിടുത്തെ സ്നേഹമാണ് നമ്മെ കാത്തിരിക്കുന്നതെന്നും എഴുതുന്നു. റോമിൽ യുവജന ജൂബിലിയിൽ പങ്കെടുക്കുന്നതിന് സ്പെയിനിൽ നിന്നെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇഞ്ഞാസിയ ഗൊൺസാലസ് എന്ന ബാലനെ പാപ്പ സന്ദർശിച്ച് സാന്ത്വനമരുളി. ജൂലൈ 28 മുതൽ ആഗസ്റ്റ് 3 വരെ നടന്ന യുവജന ജൂബിലി സമാപിച്ചതിന്റെ പിറ്റേന്ന് 4-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരമാണ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനടുത്ത് വത്തിക്കാന്റെ മേൽനോട്ടത്തിലുള്ള ഉണ്ണിയേശുവിന്റെ നാമത്തിലുള്ള ബംബീനോ ജെസു ശിശുരോഗ ആശുപത്രിയിൽ ഈ രോഗി സന്ദർശനം നടത്തിയത്. പാപ്പ ഇഞ്ഞാസിയോ ഗൊൺസാലസും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ആ ആശുപത്രിയിലെ അർബുദരോഗ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തു ചെന്ന് അവരെയും അവരുടെ ബന്ധുക്കളെയും സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ആശുപത്രി ജീവനക്കാരെയും പാപ്പ അഭിവാദ്യം ചെയ്തു. യമൻ തീരത്ത് 70-ലേറെ പേരുടെ ജീവൻ അപഹരിച്ച ബോട്ട് അപകട ദുരന്തത്തിൽ പാപ്പ ദുഃഖം രേഖപ്പെടുത്തി. പാപ്പായുടെ വേദന അധികാരികളെ അറിയിക്കാൻ യമനിലെ അപ്പസ്തോലിക് നുൻഷ്യോ ആർച്ച് ബിഷപ്പ് സക്കിയായൽ കസീസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് വത്തിക്കാൻ സംസ്ഥാന കാര്യദർശി കർദിനാൾ പിയത്രോ പരോളിനാണ് ലിയോ 14-ാമൻ പാപ്പായുടെ നാമത്തിൽ ഒപ്പിട്ട് അനുശോചന സന്ദേശം അയച്ചത്. യമൻ തീരത്തുണ്ടായ ബോട്ടപകടത്തിൽ ജീവാപായം സംഭവിച്ചതിൽ അഗാധമായി ദുഃഖിക്കുന്ന പാപ്പ മരണമടഞ്ഞവരെ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹകാരുണ്യത്തിന് സമർപ്പിക്കുകയും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും രക്ഷാപ്രവർത്തകർക്കും ഈ ദുരന്തത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നവർക്കും വേണ്ടി ശക്തിയും ആശ്വാസവും പ്രത്യാശയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 157 പേരാണ് കടലിൽ തകർന്ന ഈ ബോട്ടിൽ ഉണ്ടായിരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കുടിയേറ്റ വിഭാഗം IOM അറിയിച്ചു. കൂടുതലും എത്യോപ്യക്കാരായിരുന്നു ഈ ബോട്ടിലുണ്ടായിരുന്ന അനധികൃത കുടിയേറ്റക്കാർ. നവജാത ശിശുക്കളുടെ ആരോഗ്യത്തിനും വികസനത്തിനും അതിജീവനത്തിനും സുപ്രധാനമാണ് മുലയൂട്ടലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധിയും ലോകാരോഗ്യ സംഘടനയും ഓർമ്മപ്പെടുത്തുന്നു. ആഗസ്റ്റ് 1 മുതൽ 7 വരെ ആചരിക്കപ്പെടുന്ന ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ചാണ് ഈ സംഘടനകളുടെ ഈ ഓർമ്മപ്പെടുത്തൽ. വാർത്തകൾ കഴിഞ്ഞു.
വചനവീഥി. ഇരുപത്തിയേഴാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ധ്യാനചിന്തകളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ആരോഹണ ഗീതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 15 സങ്കീർത്തനങ്ങളിലെ 8-ാമത്തെ സങ്കീർത്തനമാണ് 127-ാം സങ്കീർത്തനം. 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രവാസകാലത്തിനു ശേഷം തിരികെ വാഗ്ദത്ത നാട്ടിലെത്തിയ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ പിൻതലമുറക്കാർ തങ്ങളുടെ മതപരമായ കടമകളുടെ ഭാഗമായി ജെറുസലത്തേക്ക് നടത്തിയിരുന്ന തീർത്ഥാടനവേളയിൽ ആലപിച്ചിരുന്നതിനാലാണ് ഇവ ആരോഹണ ഗീതങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മറ്റു ജനതകളുടെ ഇടയിൽ കഴിഞ്ഞിരുന്ന ജനം ദൈവസാന്നിധ്യമുള്ള ജെറുസലേമിലേക്കെത്തുന്നത് സ്വഭവനത്തിലേക്ക് തിരികെയെത്തുന്ന ഒരു പ്രവാസിയുടെ മനോഭാവത്തോടെയാണ്. ജെറുസലേമെന്ന നഗരം അവനെ ഓർമ്മിപ്പിക്കുന്നത് തങ്ങളുടെ പൂർവപിതാക്കന്മാരുടെ അവിശ്വസ്തതയുടെ മുന്നിലും അചഞ്ചലമായി നിന്ന ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവം തങ്ങളുടെ ജനതയ്ക്കേകിയ അനേകം അനുഗ്രഹങ്ങളുമാണ്. എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന തിരിച്ചറിവാണ് ദൈവത്തോട് ചേർന്നു നിൽക്കാൻ ഇസ്രായേൽ ജനത്തെ പ്രചോദിപ്പിക്കുന്നത്. സോളമൻ രചിച്ചതാണ് ഈ സങ്കീർത്തനമെന്നാണ് കരുതപ്പെടുന്നത്. 2 സൂക്തങ്ങൾ 2 പഴഞ്ചൊല്ലുകൾ കൂട്ടിച്ചേർത്താണ് 127-ാം സങ്കീർത്തനം രചിച്ചിരിക്കുന്നത്. ദൈവമാണ് ഇസ്രായേൽ ജനത്തിനായി ഭവനങ്ങൾ നൽകുന്നതും അവരുടെ കുടുംബങ്ങളെ ഒരുമിച്ചു ചേർക്കുന്നതും നഗരം കാക്കുന്നതും എന്ന ഒരു ചിന്തയും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് സന്താനഭാഗ്യം നൽകിയത് യാഹ്വേ എന്ന ദൈവമാണെന്ന ചിന്തയും ഉൾക്കൊള്ളുന്ന 2 സൂക്തങ്ങളാണവ. തങ്ങൾക്ക് ഉള്ളതും ജീവിതത്തിൽ നേടാൻ കഴിഞ്ഞ പുരോഗതിയും തങ്ങളുടെ അധ്വാനത്തിന്റെ മാത്രം ഫലമല്ല, മറിച്ച് അവ ദൈവത്തിന്റെ ദാനമാണെന്ന ഒരു ചിന്തയാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. സ്രഷ്ടാവും പരിപാലകനുമായ ദൈവം. മനുഷ്യരുടെ പ്രയത്നങ്ങളെ വിലമതിക്കുമ്പോൾ തന്നെ ദൈവമാണ് എല്ലാത്തിന്റെയും സ്രഷ്ടാവും പരിപാലകനുമെന്ന ഒരു ബോധ്യം സങ്കീർത്തനകർത്താവിനെ നയിക്കുന്നുണ്ട്. ഇത് ഇസ്രായേൽ ജനത്തിന്റെ, യാഹ്വയിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ബോധ്യം കൂടിയാണ്. ഈയൊരു ബോധ്യമാണ് 1-ാം വാക്യത്തിൽ വ്യക്തമായി നമുക്ക് കാണാനാകുക. കർത്താവ് വീടു പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ദൈവത്തിന്റെ കരവേലയാണ് പ്രപഞ്ചവും അതിലെ സർവവുമെന്ന തിരിച്ചറിവുള്ള വിശ്വാസിക്ക് ഈ വാക്കുകൾ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഫലം കൂടിയാണ്. ദൈവത്തെ ഒഴിവാക്കുന്ന ഇടങ്ങളിൽ സൃഷ്ടികർത്താവിനെയാണ് ഒഴിവാക്കുന്നത്. ഒരു കെട്ടിടമെന്ന നിലയിൽ വീട് പണിയുന്നതിനെക്കുറിച്ചല്ല സങ്കീർത്തനത്തിന്റെ വാക്യം പറയുന്നതെന്ന് നമുക്കറിയാം. മറിച്ച് ഒരു കുടുംബം സ്ഥാപിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ്. ഈ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് സംരക്ഷണമേകുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നാം കാണുന്നത്. മനുഷ്യകരങ്ങളുടെ ബലമല്ല, ദൈവമാണ് ഇസ്രായേലിന് സംരക്ഷണമായി നിന്നിരുന്നതെന്ന് ഇസ്രായേലിനെ നയിക്കാനായി ദൈവം തന്നെ അനുവദിച്ച സോളമൻ അറിയാം. ദൈവമാണ് തന്റെ ജനത്തെയും അവരുടെ നഗരങ്ങളെയും ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് മാറ്റിനിർത്തിയതും പൊതിഞ്ഞുപിടിച്ചതും. മനുഷ്യർക്ക് തങ്ങളുടെ ഓരോ പ്രയത്നത്തിലും ഓരോ കുടുംബങ്ങളിലും ഈയൊരു ചിന്ത കൂടുതൽ ശക്തമായിരുന്നെങ്കിൽ. മനുഷ്യപ്രയത്നങ്ങളുടെ നിസ്സാരതയും ദൈവവും. സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം ദൈവിക പ്രവൃത്തികളുടെ പ്രാധാന്യമാണ് ഒരിക്കൽ കൂടി എടുത്തു പറയുക. ഒപ്പം മനുഷ്യന്റെ എല്ലാ കഴിവുകളും ചേർന്നാലും ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ എല്ലാ പ്രയത്നങ്ങളും വ്യർത്ഥമാകുമെന്ന ഒരു ചിന്തയും. വചനം ഇങ്ങനെയാണ് പറയുന്നത്: അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഇവിടെ മനുഷ്യപ്രയത്നത്തെ വിലയില്ലാത്തതായി കാണിക്കാനല്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനം മുഴുവനും കൂടുതൽ ദൈവാശ്രയബോധത്തിലേക്ക് വളരുവാനും അവരുടെ ഇല്ലായ്മകളുടെ രാവുകളിൽ പോലും തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് എല്ലാം നൽകുന്നവനായി ദൈവത്തെ വർണ്ണിക്കാനുമാണ് സോളമൻ പരിശ്രമിക്കുന്നത്. ഭൗമികമായവയെ കെട്ടിപ്പടുക്കാനും ലൗകികമായ കാര്യങ്ങൾക്കു വേണ്ടി അധ്വാനിക്കാനും ശ്രമിക്കുന്ന മനുഷ്യർ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും അങ്ങനെ ഉയർന്ന ഒരു ചിന്താഗതിയുള്ളവരാകുവാനുമുള്ള ഒരു വിളികൂടിയാണ് സങ്കീർത്തകൻ നൽകുന്നത്. സാമുവേലിന്റെ 2:25 കാണുന്ന യെദിദീയ എന്ന സോളമന്റെ പേരുമായി ബന്ധപ്പെടുത്തി തന്റെ പ്രിയപ്പെട്ടവർ എന്ന പ്രയോഗത്തിൽ സങ്കീർത്തകൻ തന്നെക്കുറിച്ചു തന്നെയാണ് ഇത് പറയുന്നതെന്ന് കരുതുന്ന ബൈബിൾ വ്യാഖ്യാതാക്കളുമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ താൻ ഉറങ്ങുമ്പോഴും തനിക്കു വേണ്ട അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നു എന്ന ഒരേറ്റുപറച്ചിൽ കൂടിയാണ് സോളമൻ നടത്തുന്നത്. ദൈവദാനമായ മക്കൾ. പല ജനവിഭാഗങ്ങളുടെയും ചിന്തകൾ പോലെ യഹൂദ പാരമ്പര്യപ്രകാരവും മക്കൾ ഒരു ദൈവാനുഗ്രഹമായാണ് കരുതപ്പെടുന്നത്. മനുഷ്യന്റെ കഴിവുകളെക്കാളും അധ്വാനത്തെക്കാളും ദൈവത്തിന്റെ ദാനമാണ് ഒരു ഭവനമെങ്കിൽ അതിൽ വസിക്കുന്ന കുടുംബവും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. 3 ഇതാണ് വ്യക്തമായി പറയുന്നത്: കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. എന്നാൽ രാജാക്കന്മാരുടെ 1:11 കാണുന്നതുപോലെ നൂറുകണക്കിന് ഭാര്യമാരുണ്ടായിരുന്നിട്ടും ഈയൊരർത്ഥത്തിൽ സോളമൻ ഏറെയൊന്നും അനുഗ്രഹീതനായിരുന്നില്ല. മക്കൾ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ കൂടുതൽ മക്കൾ കൂടുതൽ ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായിരിക്കണം. 4:5 ഈയൊരു അർത്ഥമാണ് നൽകുന്നത്: യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കൈയിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗരകവാടത്തെങ്കിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ഇവിടെ ശത്രുക്കളെ നേരിടുമ്പോൾ എന്നതിന് കായികമായി ശത്രുക്കളെ നേരിടുക എന്നതിനേക്കാൾ നഗരകവാടത്തിൽ വെച്ച് നടത്തിയിരുന്ന വാഗ്വാദങ്ങളിൽ ശത്രുക്കളെ നേരിടുന്നതിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. നഗരകവാടം കച്ചവടത്തിന്റെയും നീതിനിർണയത്തിന്റെയും ഇടമായിരുന്നു. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്: ദൈവാനുഗ്രഹമായി ലഭിച്ച മക്കളെ ഒരുമിച്ചു നിർത്തുന്നതും അവരുടെ ജീവിതങ്ങളെ നേർവഴിയിൽ നയിക്കുന്നതും മക്കൾ യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമായി മാറുന്നതിന് അത്യന്താപേക്ഷിതമാണ്. സങ്കീർത്തനം ജീവിതത്തിൽ. 127 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ സങ്കീർത്തകൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്: എല്ലാം ദൈവദാനമാണ്. നാം ആയിരിക്കുന്നതിനും നമുക്കുള്ളതിനും സ്വന്തം കരബലത്തേക്കാൾ ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. ഒപ്പം ഈയൊരു തിരിച്ചറിവിൽ കൂടുതൽ ഉത്തരവാദിത്വബോധമുള്ളവരായി ജീവിക്കുകയും വേണം. നാമും നമുക്കുള്ളതും നമ്മുടെ അധ്വാനവും ചിന്തകളും ഉറക്കവും കുടുംബവും ഒപ്പം നമുക്ക് പ്രിയപ്പെട്ടവരും എല്ലാം ദൈവത്തിന്റെ സംരക്ഷണത്തിന് കീഴിലാണെന്ന തിരിച്ചറിവിൽ ജീവിക്കണം. ജെറുസലേമിലേക്കെത്തുന്ന ഓരോ തീർത്ഥാടകനും ഈ സങ്കീർത്തനവാക്യങ്ങൾ ആലപിക്കുമ്പോൾ ദൈവത്തിന്റെ നഗരത്തിലേക്കുള്ള തങ്ങളുടെ യാത്ര പോലും ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്ന അറിവിൽ കൂടുതൽ എളിമയോടെ അവന്റെ മഹത്വത്തെയും തന്റെ ജനത്തോടുള്ള അവന്റെ കരുതലിനെയും തങ്ങളുടെ വംശത്തോടുള്ള അവന്റെ വിശ്വസ്തതയെയും തിരിച്ചറിയുകയാണ്. ഈ സങ്കീർത്തന വിചാരങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ സമർപ്പണത്തിന്റെയും നന്ദിയുടെയും ചിന്തകൾ നമുക്കും മനസ്സിൽ കാത്തുസൂക്ഷിക്കാം. സ്വർഗീയ ജെറുസലേമിലേക്കുള്ള ഈ ഭൂമിയിലെ നമ്മുടെ തീർത്ഥയാത്രയും ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന ബോധ്യത്തിൽ നമുക്കും ജീവിക്കാം. നമ്മുടേതും ദൈവം പണിത ഭവനങ്ങളായിരിക്കട്ടെ. സങ്കീർത്തകനെപ്പോലെ നാമും ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കട്ടെ. നമ്മിലും ദൈവം കനിവായി അവന്റെ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 127 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ഇതുവരെ ശ്രമിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. സങ്കീർത്തന ചിന്തകളോട് ചേർന്നുപോകുന്ന ഒരു ഗാനമാണ് അടുത്തത്. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ എഴുതിയ ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് സണ്ണി സ്റ്റീഫൻ. ആലാപനം KG മർക്കോസ്.
കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമല്ല. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമല്ല. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. വിളകൾ നൽകാതിരുന്നാൽ കൃഷികൾ പാഴ്വേലയാകും. കർത്താവ് വിളകൾ നൽകാതിരുന്നാൽ കൃഷികൾ പാഴ്വേലയാകും. കർത്താവ് സൗഖ്യം നൽകാതിരുന്നാൽ ചികിത്സാവിധികൾ വ്യർത്ഥം. കർത്താവ് സൗഖ്യം നൽകാതിരുന്നാൽ ചികിത്സാവിധികൾ വ്യർത്ഥം. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമല്ല. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. ജീവിതം കൂരിരുളാകും. കർത്താവ് ജ്ഞാനം നൽകാതിരുന്നാൽ ജീവിതം കൂരിരുളാകും. കർത്താവ് ദയവായി ക്ഷമിക്കാതെ വന്നാൽ പാപം ഭയാനകമാകും. കർത്താവ് ദയവായി ക്ഷമിക്കാതെ വന്നാൽ പാപം ഭയാനകമാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമല്ല. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമല്ല.
ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.